السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. نبي صلى الله عليه وسلم അവിടുത്തെ മക്കയിലെ പ്രബോധനകാലം വിശദീകരിക്കുന്ന ആ ചരിത്രത്തിൻ്റെ ഏടുകൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സദസ്സിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനം മക്കയിൽ ഏറെ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഇടയിലൂടെയാണ് കടന്നുപോയത്. ആ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും അവർ നിലകൊണ്ടിരുന്ന ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതിൽ നിന്ന് അവരുടെ കാലുകൾ ഇളക്കി മാറ്റാനും പല രൂപത്തിലും ശ്രമിച്ചിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ വളരെ പ്രായമുണ്ടായിരുന്ന, അവർക്കിടയിൽ നേതാവും അനുസരിക്കപ്പെടുന്ന പ്രമുഖ വ്യക്തിത്വവുമായിരുന്ന ഉത്ബത്ത് ഇബ്നു റബീഅ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഭവം. 80 വയസ്സ് കഴിഞ്ഞ, 80 വയസ്സിനു മേൽ പ്രായമുള്ള, വളരെ മക്കാർക്കിടയിൽ ആദരണീയനായിരുന്ന വ്യക്തിയായിരുന്നു ഉത്ബത്ത് ഇബ്നു റബീഅ. ഒരിക്കൽ അദ്ദേഹം മുശ്രിക്കുകൾക്കിടയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒപ്പമുള്ളവരോട് പറഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ അടുക്കൽ പോയി ഒന്ന് സംസാരിക്കട്ടെ. മുഹമ്മദിനോട് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കാനുണ്ട്. മുഹമ്മദ് അത് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ, മുഹമ്മദുമായുള്ള നമ്മുടെ അഭിപ്രായ വ്യത്യാസം അവസാനിക്കും. അങ്ങനെ ഉത്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ابن اخي الا يا سحودره بطرا انك منا حيث قد علمت من المكان في النسب നിനക്ക് ഞങ്ങളുടെ ഇടയിൽ വലിയ തറവാട്ട് മഹിമയുണ്ട്. وانك قد اتيت قومك بامر عظيم എന്നാൽ നീ എൻ്റെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം വളരെ ഗുരുതരമായ വിഷയമാണ്. ഫറഖ്ത ബിഹി ജമാഅതഹും, നീ അവരുടെ ഐക്യം തകർത്തിരിക്കുന്നു. വസഫഹ്ത ബിഹി അഹ്ലാമഹും, വഇബ്ത ബിഹി ആലിഹതഹും വദീനഹും, നീ അവരുടെ ഇലാഹുകളെ, അവരുടെ ദീനിനെ ആക്ഷേപിക്കുന്നു. അവർ വിഡ്ഢികളാണ് എന്നാണ് നീ ആരോപിക്കുന്നത്. അതിനാൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. തൻദുറു ഫീഹാ ലഅല്ലക തഖ്ബലു മിൻഹാ ബഅളഹ, ഞാൻ ഈ പറയുന്നതിൽ ചിലതെങ്കിലും നിനക്ക് സ്വീകരിക്കാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, ഖുൽ യാ അബൽ വലീദ് അസ്മ, അബുൽ വലീദ് പറഞ്ഞുകൊള്ളുക, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇബ്നു അഖി ഇൻ കുന്ത ഇന്നമ തുരീദു ബിമാ ജിഅത ബിഹി മിൻ ഹാദൽ അംരി മാലൻ ജമഅനാ ലക മിൻ അംവാലിനാ ഹത്താ തകൂന അക്സറനാ മാല. അല്ലയോ സഹോദര പുത്ര, നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പാദ്യമാണ് എങ്കിൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ നിനക്ക് വേണ്ടി സ്വരുക്കൂട്ടി നൽകാം. മക്കാർക്കിടയിൽ ഏറ്റവും വലിയ സമ്പന്നനാക്കി ഞാൻ നിന്നെ മാറ്റിത്തരാം. അതാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, പണമാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞങ്ങൾ പണം നൽകാൻ തയ്യാറാണ്. അതല്ല ഇനി നീ ഉദ്ദേശിക്കുന്നത് അധികാരമാണ് എങ്കിൽ ഞങ്ങൾ നിന്നെ അധികാരിയാക്കാം. എൻ്റെ ഒരു കൽപ്പനയും ഞങ്ങൾ അനുസരിക്കാതെ വിടുകയില്ല. എല്ലാ കൽപ്പനയും ഞങ്ങൾ അനുസരിക്കാം. ഇനി നീ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവായി മാറണമെന്നാണെങ്കിൽ എന്നാണ് എങ്കിൽ നിന്നെ ഞങ്ങൾ ഏറ്റവും വലിയ നേതാവാക്കി മാറ്റാം. എന്താണോ നീ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞാൽ മാത്രം മതി. ഇനി لا تستطيع رده عن نفسك طلبنا لك طب طلبنا لك الطب اني محمد നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം നിനക്ക് തടയാൻ പറ്റാത്ത എന്തെങ്കിലും രോഗമാണ് എങ്കിൽ, മാനസികമായി എന്തെങ്കിലും പ്രശ്നമാണ് എങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഏറ്റവും നല്ല വൈദ്യനെ നിനക്ക് വേണ്ടി കൊണ്ടുവരാം, എന്നെ ചികിത്സിച്ച് എൻ്റെ അസുഖം മാറ്റിത്തരാം. സുബ്ഹാനല്ലാഹ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വളരെ സ്നേഹിച്ചിരുന്നു. അവരിൽ പല ചിലർക്കെങ്കിലും എന്താണ് നബി പറയുന്നത് എന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ചിലർക്ക് മനസ്സിലായിരുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം കേട്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, അഖദ് ഫറഗ്ത യാ അബൽ വലീദ്, അബുൽ വലീദ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫസ്തമി അമിന്നി, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമോ? അബുൽ വലീദ് അദ്ദേഹം പറഞ്ഞു, അഫാൽ, പറഞ്ഞോളൂ മോനെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, ഹാമീം, തൻസീലുൻ മിനർ റഹ്മാൻ റഹീം, كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون سورة فصلت الآيات الغنيدة رسول الله صلى الله عليه وسلم سورة فصلت بعد آية نمتيا نارم بيشو أبدنا دودي كون ديرن عتبيا قتي റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം നിശബ്ദം കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ രണ്ട് കൈകളും പിന്നോട്ട് കുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാഗൂദം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സൂറത്ത് ഫുസ്സിലത്തിൽ സജ്ദയുണ്ട്, സുജൂദിൻ്റെ സ്ഥാനമുണ്ട്. അതെത്തിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തു, ഉത്ബയും സുജൂദ് ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖദ് ശമിഅത യാ അബൽ വലീദ് മാ സമിഅത ഫഅന്ത വദാക്, ഇതാ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. ഇനി അബുൽ വലീദ് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരം അവസാനിപ്പിച്ചു. ഉത്ബത്ത് ഇബ്നു റബീഅ ഖുറൈശികൾക്കിടയിലേക്ക് തിരിച്ചുപോയി. അവരോട് പറഞ്ഞു, മുഹമ്മദ് ഈ കൊണ്ടുവന്നിരിക്കുന്ന കാര്യം അതിനെ തടയിടുക എന്നത് അസാധ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ചെറിയ സംഭവത്തിൽ വലിയ വലിയ ചില പാഠങ്ങളുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അധികാരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, സമ്പത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ദഅവത്തിന് പകരമായി സ്വീകരിച്ചില്ല. മാത്രമല്ല, ചില ആളുകൾ ധരിച്ചു വച്ചിട്ടുള്ളതുപോലെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ലക്ഷ്യം അധികാരമായിരുന്നു എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം സ്വീകരിക്കുമായിരുന്നു. അവിടെ നിന്ന് അധികാരം സ്വീകരിച്ചില്ല, മറിച്ച് അവിടുത്തെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യം തൗഹീദ് പറയുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവർത്തിച്ച് തൗഹീദ് പറഞ്ഞുകൊണ്ടിരുന്നത്. അധികാരം തൻ്റെ കൺമുന്നിൽ വെച്ച് നീട്ടപ്പെട്ടപ്പോഴും അവിടുന്ന് അത് സ്വീകരിച്ചിട്ടില്ല. അത് വലിയ പാഠമാണ്. ഒരിക്കലും അധികാരമല്ല ഒരു മുസ്ലിമിൻ്റെ പ്രബോധനത്തിനു പിന്നിലുള്ള പ്രചോദനം. മറിച്ച് അള്ളാഹുവിന് ജനങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന ലക്ഷ്യമാണ്. ശരി, ഈ കാലഘട്ടത്തിൽ ഖുറൈഷികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അത്ഭുത സംഭവങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഇസ്ലാമിക പ്രബോധനത്തെ, ഇസ്ലാമിൻ്റെ ആദർശത്തെ ഒരിക്കലും തങ്ങളുടെ മറുപടികൾ കൊണ്ട്, തങ്ങളുടെ ആശയം കൊണ്ട് തോൽപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പറയുന്നത് കളവാണ് എന്ന് തോന്നിപ്പിക്കുന്നതിനും വേണ്ടി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദൃഷ്ടാന്തങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ്, ഇതാ മക്കയ്ക്ക് ചുറ്റും ധാരാളം പർവ്വതങ്ങളുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഈ പർവ്വതങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കി ഞങ്ങൾക്ക് മക്ക ഒരു വിശാലമായ സ്ഥലമാക്കി മാറ്റണം, എന്നിട്ട് ഷാമിലും ഇറാഖിലുമൊക്കെ ഉള്ളതുപോലെ ഇവിടെയും നീ പുഴകളും അരുവികളും കൊണ്ടുവരണം, അങ്ങനെ നീ കൊണ്ടുവന്നാൽ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം. ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദ്, നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് പ്രബോധനം ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യ്, നിന്റെ റബ്ബിനോടൊരു മലക്കിനെ കൂടി ഒപ്പം പറഞ്ഞു നിൽക്കാൻ പറ, മലക്കിനെ കൂടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം. വേറെ ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദ്, നിനക്ക് വലിയ കൊട്ടാരം, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടൊക്കെ ഉള്ള കൊട്ടാരം ഉണ്ടാവുന്നത് കാണട്ടെ, അങ്ങനെ ആ കൊട്ടാരം ഞങ്ങൾ കണ്ടാൽ അതുപോലെ തന്നെ നീ ഞങ്ങളിൽ ഏറ്റവും വലിയ ധനികനായി തീരുന്നത് ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ഇങ്ങനെ അനേകം കാര്യങ്ങൾ അവർ ചോദിച്ചു. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ അതിനുള്ള മറുപടി വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർദ് ഔ കുല്ലിമ ബിഹിൽ മൗത ബല്ലില്ലാഹിൽ അംറു ജമീഅൻ. ഖുർആൻ അതുകൊണ്ട് പർവ്വതങ്ങൾ നീക്കപ്പെട്ടാലും അതല്ലെങ്കിൽ ഭൂമി പിളർന്നു മാറ്റപ്പെട്ടാലും മരിച്ചുപോയവർ എഴുന്നേറ്റ് സംസാരിക്കപ്പെട്ടാലും അവർ വിശ്വസിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, വഖാലു ലൗല ഉൻസില അലൈഹി മലക് വലൗ അൻസല മലക ലഖുദിയൽ അംറു സുമ്മ ലാ യുൻദറൂൻ. അവർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഒരു മലക്കിനെ അവതരിപ്പിക്കാത്തത്? നാം എങ്ങാനും ഒരു മലക്കിനെ ഇറക്കിയിരുന്നെങ്കിൽ അതോടുകൂടി കാര്യം തീരുമാനമാകുമായിരുന്നു, പിന്നെ അവർക്ക് അവധി നൽകപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വഖാലു മാ ലിഹാദ റസൂൽ. അവർ പറഞ്ഞു, എന്തൊരു റസൂലാണ് ഈ റസൂൽ, യഅകുലു ത്തഅാം, ഭക്ഷണം കഴിക്കുന്നു, വയംഷി ഫിൽ അസ്വാഖ്, അങ്ങാടികളിലൂടെ നടക്കുന്നു, ലൗല ഉൻസില ഇലൈഹി മലക് ഫയകൂന മഅഹു നദീറ, അദ്ദേഹത്തോടൊപ്പം ഒരു മലക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ആ മലക്ക് ഞങ്ങൾക്ക് താക്കീത് നൽകുന്നവനായി വന്നിരുന്നെങ്കിൽ, ഔ യുൽഖ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നതുൻ യഅകുലു മിൻഹാ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു നിധി ഉണ്ടായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വലിയ പൂന്തോട്ടം ഉണ്ടാവുകയും അതിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, വാലിമീങ്ങളായ അതിക്രമികളായ ആളുകൾ പറഞ്ഞു, നിങ്ങൾ പിൻപറ്റുന്നത് സിഹർ ചെയ്യപ്പെട്ട ഒരു മരണക്കാരനെ മാത്രമാണ് എന്നവർ പറഞ്ഞു. അപ്പൊ നോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഒരിക്കലും ഇത് സംഭവിച്ചു കാണണമെന്ന ആഗ്രഹം പോലും ഇല്ലായിരുന്നു. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിഹസിക്കാനും അവിടുത്തെ ആദർശം തള്ളിക്കളയുന്നതിന് മനസ്സിൽ സ്വയം തന്നെ ഒരു ന്യായം കണ്ടെത്താനും വേണ്ടി മാത്രമാണ് അവർ അത് പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ആവശ്യങ്ങൾ കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, മാ അന ബിഫാഇൽ, നിങ്ങൾ ഈ പറയുന്നതൊന്നും ഞാൻ ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കുകയില്ല. വമാ അന ബില്ലദീ യസ്അലു റബ്ബഹു ഹാദാ, ഇതൊന്നും അള്ളാഹുവിനോട് ചോദിക്കുക എന്നത് എനിക്ക് യോജിച്ചതുമല്ല. വമാ ബിഹാദാ ബുഇസ്തു ഇലൈക്കും, ഇതുകൊണ്ടല്ല അള്ളാഹു നിങ്ങളിലേക്ക് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. വഇന്നമാ ജിഅ്തുകും മിൻ അല്ലാഹി ബിമാ ബഅസനി ബിഹ്, അള്ളാഹു ഇസ്ലാമിനെ കൊണ്ടാണ് നിങ്ങളിലേക്ക് എന്നെ അയച്ചിരിക്കുന്നത്. വഖദ് ബല്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, അള്ളാഹു എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. فإن تقبلوه فهو حلكم في الدنيا والآخرة. അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ട് അതുണ്ടായിരിക്കും. വഇൻ തർദൂഹു അലയ്യ അസ്ബിറു ലിഅംറില്ലാഹി തആല ഹത്താ അഹ്കുമ അല്ലാഹു ബൈനി വബൈനകും. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് തള്ളിക്കളയുകയാണെങ്കിൽ ഞാനിതാ ക്ഷമിക്കുകയാണ് അള്ളാഹു നമുക്കിടയിൽ ഒരു തീരുമാനം സ്വീകരിക്കുന്നത് വരെ. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ക്ഷമ കാണിക്കുകയും അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു പെരുമാറുകയും ചെയ്തു. അവർ അള്ളാഹുവിൻ്റെ റസൂലെ പരിഹസിക്കുകയാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അവരെ തൻ്റെ ഇസ്ലാമിലേക്ക് തൻ്റെ ദീനിലേക്ക് ആവർത്തിച്ച് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും പരലോകത്തെക്കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഒരു പ്രബോധകന് അതിൽ വലിയ പാഠമുണ്ട്. ദഅവത്തിൻ്റെ മാർഗത്തിൽ ക്ഷമയോടുകൂടി നിലകൊള്ളാനുള്ള ഓർമ്മപ്പെടുത്തൽ ഈ സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശരി, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരം അത്ഭുത സംഭവങ്ങൾ ആവർത്തിച്ച് കാണിക്കപ്പെടാതിരുന്നത്? റസൂലുള്ളയുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് അവർ ചോദിച്ചതുപോലെ ഒരു മലക്കിറങ്ങി വരിക, അതല്ലെങ്കിൽ ഒരു വലിയ പർവ്വതം അവിടുത്തെ സ്ഥലം മാറുക, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതിനുള്ള കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാലൊരു വാഗ്ദാനം അള്ളാഹു നൽകി. ഒന്നല്ലെങ്കിൽ അവർ ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം, പിന്നെ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടി അവർ നശിപ്പിക്കപ്പെടും, ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കാര്യത്തിൽ നീ അവധാനത കാണിക്കുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് ശിക്ഷ ഇറങ്ങുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, ലാ ബൽ അസ്തഅനി ബിഹിം, ഇല്ല, ഞാൻ അവരുമായി അവധാനത കാണിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. അവിടുന്ന് ഉടനടി അവർക്ക് ശിക്ഷ അവതരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, അവിടുന്ന് ക്ഷമയോടുകൂടി പ്രബോധനത്തിൽ മുന്നേറുകയാണ് ചെയ്തത്. അത് ഏതൊരു മുസ്ലിമും കാണിക്കേണ്ട ഒരു മര്യാദയാണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കേണ്ട. പല ആളുകളും പ്രബോധനത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഒടുന്നനെ സംഭവിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ആഗ്രഹിക്കും, അതല്ലെങ്കിൽ അത്തരം അത്ഭുതങ്ങൾ അതിലേക്ക് മാത്രം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും, അതുമല്ലെങ്കിൽ ക്ഷമയില്ലാതെ ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കും. പ്രബോധിത സമൂഹത്തിനെതിരെ അവർ വിശ്വസിക്കാത്തതായി കണ്ടുകഴിഞ്ഞാൽ, അവരുടെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി കണ്ടുകഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ സംഭവത്തിൽ പാഠമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നബിയാണ്, അവിടുത്തെയാണ് പരിഹസിക്കുന്നത്, അവിടുത്തെയാണ് കളിയാക്കുന്നത്. പക്ഷെ അവിടുന്ന് ക്ഷമയോടുകൂടി നിൽക്കുകയാണ് അവർക്കെതിരെ, അവിടുന്ന് പ്രാർത്ഥിച്ചില്ല, ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. ഇത് ഏതൊരു മുസ്ലിമും പാലിക്കേണ്ട ഒരു പാഠമാണ്. അതോടൊപ്പം ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ ഏറ്റവും മഹത്തരമായ ദൃഷ്ടാന്തമാണ്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഖുർആനാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, കഴിഞ്ഞ കാലഘട്ടത്തിലെ നബിമാർ അവർക്കെല്ലാം നൽകപ്പെട്ടത് കണ്ണുകൊണ്ട് കാണാവുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അല്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ വടി ഇത് കണ്ണുകൊണ്ട് കാണാം, അദ്ദേഹത്തിൻ്റെ കൈ പ്രകാശിക്കുന്നത് കണ്ണുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ നബിമാർക്കൊക്കെ നൽകപ്പെട്ട അത്ഭുത കാര്യങ്ങൾ, അത്ഭുത സംഭവങ്ങൾ, അത് കണ്ണുകൊണ്ട് കാണാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നൽകപ്പെട്ട ഖുർആൻ അത് കണ്ണുകൊണ്ട് കാണാം, ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് വീക്ഷിക്കാം. അതിന് ബസറും ബസീറത്തുമുണ്ട്, കണ്ണുകൊണ്ട് കാണാവുന്നതുമാണ്, അതുപോലെ തന്നെ ഹൃദയ കണ്ണുകൊണ്ട് മനസ്സിലാക്കാവുന്നതുമാണ്. ഇത് രണ്ടും തുറക്കുന്ന ദൃഷ്ടാന്തമാണ് ഖുർആൻ. ഖുർആൻ കണ്ണുകൊണ്ട് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്ഭുതം അങ്ങേയറ്റം വിസ്മയകരമാണ്. എത്ര വർഷമായി യാതൊരു വ്യത്യാസവുമില്ലാതെ നിലകൊള്ളുന്നു. അതിൻ്റെ ഘടന എത്ര മനോഹരമാണ്, അത് കേൾക്കാൻ എത്ര മനോഹരമാണ്. ഖുർആൻ അത് എത്ര എത്ര തവണ നമ്മൾ കേൾക്കുന്നു, എത്രയോ ആളുകൾ അത് പാരായണം ചെയ്യുന്നു. ഒരാൾ പാരായണം ചെയ്യുമ്പോഴുള്ള ഭംഗിയല്ല മറ്റൊരാൾ പാരായണം ചെയ്യുമ്പോൾ. ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഓരോരുത്തരുടെയും പാരായണങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഭംഗിയുണ്ട്, വ്യത്യസ്തങ്ങളായ മനോഹാരിതയുണ്ട്. അത് കേൾക്കുക എന്നതും അത് ആസ്വദിച്ച് നുകർന്ന് അവസാനിപ്പിക്കുക എന്നത് ഒരാൾക്ക് സാധ്യമല്ല. അതിൻ്റെ ഭംഗി അവസാനിക്കുന്നില്ല. ഇത് ഖുർആൻ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാവുന്ന അത്ഭുതമാണ്. അതുപോലെ തന്നെ എത്ര വർഷങ്ങളായി ആ ഗ്രന്ഥത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല, ഒരു ഹറഫിന് പോലും വ്യത്യാസമില്ല, ഒരു ഹറക്കത്തിന് പോലും വ്യത്യാസമില്ല. അതുപോലെ തന്നെ ആശയപരമായ അതിൻ്റെ ശക്തി, എത്ര ചെറിയ വിഷയങ്ങളിലാണ് നമ്മുടെ അടുക്കൽ മനുഷ്യന്മാർ പുസ്തകം എഴുതുന്നത്. ഒരു മനുഷ്യൻ പുസ്തകം എഴുതുകയാണെങ്കിൽ, ഒരാൾ അയാൾ സയൻസിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് മാത്രം, അയാളുടെ സ്പെഷ്യലൈസേഷൻ അതിലാണ്, അയാൾ അതിലാണ് കഴിവ് തെളിയിച്ചുള്ളത്, അയാൾ ആ വിഷയത്തിൽ പുസ്തകം എഴുതും. ഭാഷയിലാണെങ്കിൽ അതിൽ, ഇങ്ങനെ ഏത് ആളുകളും അവർക്ക് അവരുടേതായ വിഷയങ്ങളുണ്ട്, അതിലാണ് അവരെഴുതുക. എന്നിട്ട് ആ പുസ്തകങ്ങൾ ഒരു 100 വർഷം കഴിഞ്ഞിട്ട് വായിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇത്രമാത്രം അയാളുടെ വിവരങ്ങൾക്കുള്ള കുറവുകളും അതിൽ വന്നിട്ടുള്ള അബദ്ധങ്ങളും തെറ്റുകളും ഇത്ര ധാരാളമാണ്. എന്നാൽ ഖുർആനാകട്ടെ എല്ലാ ഇൽമും അതിലുണ്ട്. അതിൽ ചരിത്രമുണ്ട്, സാമൂഹ്യ പാഠങ്ങളുണ്ട്, രാഷ്ട്രീയ പാഠങ്ങളുണ്ട്, രാജ്യത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, വൈയക്തികമായ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുണ്ട്, വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ചുണ്ട്, സൗഹൃദ ബന്ധങ്ങളെക്കുറിച്ചുണ്ട്, അതുപോലെ മറ്റ് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതൊക്കെ ഉണ്ട്. ചരിത്രമുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്, അതുപോലെ അന്ത്യനാളിനെക്കുറിച്ചുണ്ട്. ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ അതിലുണ്ട്. ഭൂമിയെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച്, കന്നുകാലികളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, ഉറുമ്പിനെക്കുറിച്ച്, തേനീച്ചയെക്കുറിച്ച്, ഈ പറഞ്ഞ പ്രയോഗങ്ങളിലോ വാക്കുകളിലോ ഒന്നിലും ഒരു സൂക്ഷ്മത കുറവും കാണാൻ കഴിയുന്നില്ല. ഖുർആൻ അതുപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ, തിരഞ്ഞെടുത്തിട്ടുള്ള വാക്കുകളിൽ ഓരോ വാക്കുകളും അത്ഭുതകരങ്ങളായ അർത്ഥങ്ങളും ആശയങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ചു വച്ചതായി ഇന്നും മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. എങ്ങനെ വലിയ അത്ഭുതം ഖുർആനിൽ ഒരാൾക്ക് കാണാൻ സാധിക്കും? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വഖാലൂ ലൗല ഉൻസില അലൈഹി ആയാതു റബ്ബി. അവർ പറയുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് ഇവന് ആയത്തുകൾ ഇറങ്ങിയിരുന്നെങ്കിൽ. ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്, നബിയെ പറയുക, ആയത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ്, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ്. വഇന്നമ അന നദീറു മുബീൻ, ഞാൻ വ്യക്തമായ ഒരു താക്കീദുകാരൻ മാത്രമാണ്. അവലം യക്ഫിഹിം അന്ന അൻസല അലൈക അൽകിതാബ് യുത്ല അലൈഹിം, അവർക്ക് പാരായണം ചെയ്യപ്പെടുന്ന ഈ കിതാബ് ഖുർആൻ അവർക്കുമേൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നത് മതിയായതല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. അപ്പോൾ ഖുർആൻ അത് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം മതിയായ ദൃഷ്ടാന്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം അബിസീനിയയിലേക്കുള്ള 2-ാമത്തെ ഹിജ്റയാണ്. അബിസീനിയയിലേക്കുള്ള 1-ാമത്തെ ഹിജ്റയെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ദർസിൽ അബിസീനിയയിലേക്കുള്ള 2-ാമത്തെ ഹിജ്റയെക്കുറിച്ചാണ് പറയുന്നത്. 2-ാമത്തെ ഹിജ്റ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ അബിസീനിയയിലേക്കുള്ള 1-ാമത്തെ ഹിജ്റ, ഹബശയിലേക്കുള്ള 1-ാമത്തെ ഹിജ്റ, അത് കുറച്ച് മാസങ്ങൾ മാത്രമാണ് സഹാബികൾ അവിടെ കഴിച്ചുകൂട്ടിയത്. ഒരു തെറ്റായ വാർത്ത കേട്ടതിൻ്റെ പേരിൽ അവർ തിരിച്ചു വരികയാണ് ഉണ്ടായത്.